പതിനേഴ് ചുവന്ന അരളികൾ. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും പിൻവാങ്ങിയപ്പോൾ കടൽക്കരയിലെ ശ്മശാനത്തിലേക്ക് പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് ഒരാൾ ഓടി വന്നു. ശ്മശാനത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവരെ കാറ്റാടിമരങ്ങൾക്കപ്പുറത്ത് വെച്ച് അയാൾ കാണുകയുണ്ടായി. കടന്നു പോകുന്നവരെ ഒരു സ്തബ്ധഭാവത്തിൽ നോക്കിക്കൊണ്ട് അയാൾ വഴിയരികിൽ നിന്നു. ഏറ്റവും ഒടുവിലായി മുഖം കുനിച്ചു നടന്നിരുന്ന അയാളോടാണ് അയാൾ എല്ലാം കഴിഞ്ഞുവോ എന്ന് അന്വേഷിച്ചത്. പിന്നെ അയാൾ കാറ്റാടിമരങ്ങൾക്കിടയിലൂടെ ശ്മശാനം ലക്ഷ്യമാക്കി ഓടി. ചിത അപ്പോഴും കത്തിയടങ്ങിയിരുന്നില്ല. കടൽക്കാറ്റിൽ ചിതയിലെ കനലുകളിൽ നിന്നും തീയാളി പൂഴിപ്പരപ്പിലേക്ക് തിരകൾ കൂടെ കൂടെ പാഞ്ഞെടുത്തു. തിരകൾ നനച്ച മണലിലൂടെ ഞണ്ടുകൾ നീങ്ങി. അയാൾ ചിതക്കരയിലെത്തി. തീയാളുന്ന കനലുകളുടെ നേർക്ക് നോക്കി അയാൾ വായിക്ക് കൈ ചേർത്ത് നിന്നു. ചിതയുടെ ഒരറ്റത്ത് പൊട്ടിയ മൺകലത്തിൻ്റെ തുണ്ടുകൾ ചിതയ്ക്ക് ചുറ്റുമുള്ള അവ്യക്തമായ കാലടയാളങ്ങളിൽ ചാരം പാറി വീണിരുന്നു. അയാൾ വീഴും പോലെ മണലിൽ മുട്ടുകുത്തിയിരുന്നപ്പോൾ ചിതയുടെ ചൂട് അയാളെ സ്പർശിച്ചു. കാറ്റിൽ അയാളുടെ നരച്ച മുടിയിഴകൾ പാറി. അയാളുടെ കൃഷ്ണമണികളിൽ ചിതയുടെ ചുവപ്പ് നിറം പുരണ്ടു. ഞാൻ വൈകി, അയാൾ വിറയലോടെ പറഞ്ഞു. തീരത്തോടടുത്തൊരു കൂറ്റൻ തിര വലിയ മുഴക്കത്തോടെ ശിഥിലമായി. ഒന്ന് കാണണമെന്ന് എത്രയോ കാലമായി എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനകം ഏതെല്ലാം വഴികളിലൂടെ ഞാൻ കടന്നുപോയി, എന്തെല്ലാം സഹിച്ചു. ചോര ചീറ്റിയ എത്രയോ മുറിവുകളുടെ പാടുകൾ എൻ്റെ ദേഹത്ത് ബാക്കി നിൽക്കുന്നു. നിത്യേന എന്നോണം ഞാൻ അപമാനിക്കപ്പെട്ടു. കാലം എന്നെ ചതച്ചു കളഞ്ഞു. തെരുവുകളിലും ചേരികളിലും ഖനിപ്രദേശങ്ങളിലും ഞാൻ ഉഴറി. ഐ റിപ്പീറ്റ്, ഞാൻ ഉഴറി. ഇടയ്ക്ക് പലപ്പോഴും ഞാൻ ബോധരഹിതനായി. കടുത്ത സന്നിയും ചുഴലിലീനവും എന്നെ വിടാതെ പിന്തുടർന്നു. എൻ്റെ നാവിൽ നിന്ന് കയ്പ് വിട്ടങ്ങുന്നതേയില്ല. ഏത് നിമിഷവും വീണേക്കാമെന്നതുപോലെ ഞാൻ പാതകളിലൂടെ ഇടറി നടക്കവേ ആരെല്ലാമോ എന്നെ കല്ലെറിഞ്ഞു. വേശ്യകൾ കിടിവാതിലുകളിലൂടെ നോക്കി എൻ്റെ മേൽ പരിഹാസം ചൊരിഞ്ഞു. ജീവിതം എനിക്കൊരു ദുസ്സപ്നത്തിൽ കുറഞ്ഞ ഒന്നുമായിരുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ എന്തു ജീവിതം? എന്നിട്ടും ഞാൻ മരിച്ചില്ല. കുവം നദിയിലോ ബോംബെയിലെ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലോ ഹൂഗ്ലിയിലോ എനിക്ക് ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. ഞാനൊരു പഴന്തുണിക്കെട്ടുപോലെ വലിച്ചെറിയപ്പെട്ട ജയിൽമുറികളിലൊന്നിലെ കരിങ്കൽ ചുവരിൽ തലയിടിച്ചു എനിക്ക് മരണത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. മരണത്തെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടല്ല. ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായിട്ടും മരിക്കാതിരിക്കുന്നതിൽ ഞാൻ ആനന്ദിച്ചു. എൻ്റേതൊരു ചെറുത്തുനിൽപ്പൊന്നും ആയിരുന്നില്ല. എന്നിട്ടും എനിക്ക് തൃപ്തി തോന്നി. അങ്ങനെ തൃപ്തി അനുഭവിച്ച നിമിഷങ്ങളിൽ ഞാൻ ആകാശത്തിലേക്ക് നോക്കി ചിരിക്കാറുണ്ട്. ദൈവത്തോട്. അയാൾ അടുത്തു കണ്ട ഒരു കഷ്ണം വിറകെടുത്ത് ചിതയിലേക്കിട്ടു. പിന്നീട് ധ്യാനത്തിലെന്ന പോലെ കണ്ണടച്ചിരുന്നു. അപ്പോൾ ഒരു കൈത്തലം അയാളുടെ ചുമലിൽ പതിച്ചു. അയാൾ അമ്പരന്ന് തിരിഞ്ഞു നോക്കി. പിന്നിൽ കണ്ടത് ശ്മശാനത്തിലേക്ക് വരുന്ന വഴിക്ക് എല്ലാം കഴിഞ്ഞുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയയാളെയാണ്. ഒരു വൻതിരയുടെ ആരവും കൂടി ഇല്ലെന്നായി. വേറൊരു തിരക്കായി ജലമുയർന്നു. ആഗതൻ അയാൾക്കരികെ പൂഴിയിലിരുന്ന് ചിതയുടെ നേരെ കൈ ചൂണ്ടി. ഇത് എൻ്റെ ഭാര്യയാണ്. അയാൾ അപരിചിതൻ്റെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ? ഞാൻ. അപരിചിതൻ തുടർന്നു പറയാനാവാതെ മുഖം തിരിച്ചു. അയാളുടെ കണ്ണുകളിൽ വീണ്ടും കനലുകളുടെ പ്രതിഫലനമായി. നിങ്ങളെ അല്പം മുമ്പാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ഞാൻ കുറേ അകലെ നിന്ന് വരികയാണ്. നിങ്ങൾക്ക് എന്നെ ഭാര്യയെ അറിയാമായിരുന്നു. അയാൾ അപരിചിതൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഒരു മറുപടിക്കായി കാത്തു. അപരിചിതനാകട്ടെ ഒരു വിശദീകരണത്തിന് പോലും തുനിഞ്ഞില്ല. പോയ കാലത്തിൻ്റെ ഒരു കോണിലായി അയാൾ ഒരു പെൺകുട്ടിയെ കണ്ടു. വെള്ളയുടുപ്പ് ധരിച്ച് റിബണുകൾ കൊണ്ട് മുടി രണ്ടു വശത്തേക്കായി ഉയർത്തിക്കെട്ടി തെളിഞ്ഞ ചിരിയോടെ അവൾ നിന്നു. അവളുടെ കണ്ണുകൾ നക്ഷത്ര തുല്യം തിളങ്ങി. വളരെ മുൻപ്, അയാൾ പിറുപിറുത്തു, കുന്നിൻപുറത്തെ ആര്യവേപ്പിൻ്റെ തണലിലേക്ക് ചുവന്ന അരിപ്പൂക്കളുമായി ഞാൻ കടന്നു ചെന്നു. ഞാൻ അവ നദിക്കരയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ചുവന്ന അരളിപ്പൂക്കളോട് അവർക്ക് എന്നും ഇഷ്ടമായിരുന്നു. രണ്ടാമത് വന്നയാൾ പതുക്കെ പറഞ്ഞു. അയാളുടെ ഓർമ്മയിൽ ചുവന്ന അരളിച്ചെടികൾക്കരികിൽ മുതിർന്ന ഒരു സ്ത്രീയായി അവൾ നിന്നു. അയാൾ തോട്ടത്തിലെ പുൽച്ചെടികളുടെ തലപ്പുകൾ വലിയ കത്രിക കൊണ്ട് വെട്ടിനീക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ അവളുടെ നേർക്കു നോക്കി. അവൾ അരിപ്പൂക്കളുടെ ഒരു കുലയിൽ തൊട്ടുകൊണ്ട് എന്തോ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ ദുഃഖിതമായിരുന്നു. അവളുടെ ദുഃഖത്തിൻ്റെ ഹേതുവെന്തെന്ന് എനിക്ക് ഒരിക്കൽ പോലും അറിയാനായില്ല. ഞാൻ അതറിയാനായി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ മുഖത്ത് ഒരു നിഴലെന്നും ഞാൻ കണ്ടിരുന്നു. കിടപ്പുമുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അയാൾക്ക് പുറംതിരിഞ്ഞു നിന്ന് അവൾ തികഞ്ഞ നിസ്സംഗതയോടെ വളരെ സാവധാനത്തിൽ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി മുന്നിലുള്ള നിലക്കണ്ണാടിയിൽ കണ്ണു നട്ട് അയാളിരുന്നു. നിരത്തിൽ നിന്ന് ഒരു വയലിൻ ശ്രുതി അയാളുടെ കാതുകളിലേക്ക് വന്നു വീണു. വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ ഞാൻ കുറേ ചുവന്ന അരിപ്പൂക്കളുമായി ഒരിക്കൽ കൂടി ആ കുന്നു കയറി. അവിടെ ആര്യവേപ്പ് അവശേഷിച്ചിരുന്നില്ല. ഞാൻ കുന്നിൻപുറത്തെങ്ങും അലഞ്ഞു നടന്നു. നിങ്ങൾ അവളെ ഓർമ്മിച്ചിരുന്നു. അയാൾ പെട്ടെന്ന് മുന്നിലിരിക്കുന്നയാളുടെ ചുമലുകളിൽ പിടിച്ച് കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി. നേരാണോ നിങ്ങളീ പറയുന്നത്? അവളെന്നെ ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരുന്നുവോ? നിങ്ങളോടൊത്തു കഴിയുമ്പോഴും ഒട്ടും വിലമതിക്കാത്ത എന്നെ, ഈ അപഹാസ്യനെ, അയാൾ വികാരധീനനായി ചിതയുടെ നേർക്കു തിരിഞ്ഞു. സന്തോഷം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ എഴുന്നേറ്റു. പോവുകയാണോ? പിറകിൽ നിന്നുള്ള ആ ചോദ്യം കേട്ട് അയാൾ ഒരു മാത്രം നിന്നു. പിറകോട്ട് നോക്കാതെ അതേ എന്ന് ശിരസനക്കി അയാൾ നടന്നു നീങ്ങി. ഐ റിപ്പീറ്റ്, അയാൾ നടന്നു തുടങ്ങി. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെപ്പോലെ വേച്ചു വേച്ച് അയാൾ കടലിന് നേരെ നടന്നു. ഈർപ്പമുള്ള കാറ്റുകളെ മുറിച്ചു കടന്ന് അയാൾ കടലിനെ സമീപിച്ചു. കടൽ ഒരു തിരയുയർത്തി അയാളെ അഭിവാദ്യം ചെയ്തു. അയാൾ കടൽ ജലത്തിൻ്റെ തണുപ്പറിഞ്ഞു. നിൽക്കൂ. മണലിൽ മുട്ടുകുത്തിയിരുന്ന് അയാളെ ഉറ്റുനോക്കുകയായിരുന്ന അയാൾ ഇപ്പോൾ ഒരു മോഹനിദ്രയിൽ നിന്നുണർന്നതുപോലെ അയാളുടെ പിറകെയോടി. അയാൾ നിന്നില്ല. ഒരു തിര അയാളെ പിന്തിരിപ്പിക്കാനെന്നോണം എതിരെ നിന്ന് ഇരമ്പി വന്നു. അയാൾ പിന്നെയും മുന്നോട്ട് നടന്നു. കാലടികൾ കടൽ മണ്ണിൽ തൊടാതായപ്പോൾ അയാൾ നീന്താനായി കൈകൾ നീട്ടി. ജലപ്പരിപ്പിൽ ചിറകുകളൊതുക്കി ഇരുന്ന കടൽ കാക്കകൾ ഒച്ചയിട്ടു. പിന്നെ അവ കൂട്ടമായി ചിറകടിച്ചുയർന്ന് കടലിനു മീതെ ചുറ്റിപ്പറക്കുകയായി.